അവർ പടിവാലുകളുടെ അരികത്തും പട്ടണവാതിക്കലും ഗോപുരദ്വാരത്തിലും ഘോഷിക്കുന്നത്. പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കളയിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മ ബുദ്ധി ഗ്രഹിച്ചു കൊള്ളുവീൻ. മൂഢന്മാരെ, വിവേക ഹൃദയന്മാരാകുവീൻ. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ ആഗ്രഹങ്ങളെ തുറക്കുന്നത് നേരനായിരിക്കും. എന്റെ വായി സത്യം സംസാരിക്കും. ദുഷ്ടത എന്റെ ആഗ്രഹങ്ങൾക്ക് അറപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെ നീതിയാകുന്നു. അവയിൽ വക്രവും നീളവുമായത് ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാൻ തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. വെള്ളിയേക്കാൾ എന്റെ പ്രബോധനവും നേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുകയും ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല. ജ്ഞാനമെന്ന് ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും വകവരെയും ഞാൻ കണ്ടുപിടിക്കുന്നു. രോഗാഭക്തി ദോഷത്തെ എടുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായി എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ആലോചനയും പരിജ്ഞാനം എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് വീര്യബലം ഉണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു. പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായവന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. എന്റെ വക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. എന്റെ ബലം പൊന്നിലും തണ്ടത്തിലും എന്റെ ആദായം നേത്രമായും വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവകയെ അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ടുകൊണ്ട് അതിന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി ഏർന്നു എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമായ ഭൂമിയിൽ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുൻപേയും കുഞ്ഞുങ്ങൾക്ക് മുൻപേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയുടെ രൂപയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഒരു ഭാഗത്തും വൃത്തം വരച്ചപ്പോഴും അവൻ നീരെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തളിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന് മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുകയും എന്റെ വഴികളെ പ്രമാണിക്കുന്ന ഭാഗ്യവാന്മാർ പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കും. അതിനെ തേജിച്ച് കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കൽ കാത്തുകൊണ്ടും എന്റെ വാക്ക് കേട്ടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് വിതയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. വാറയ്ക്കുമോർ വെളിപാട് പുസ്തകം 4-ാം അധ്യായം. ഞാൻ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാവൽനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മനിർദ്ദേശനായി സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. 4 ജീവികളും ഓരോന്നിന് 6-6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രാമം കൂടാതെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. അഞ്ചാം അധ്യായം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുഷത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരുടെ എന്നോട് കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ ഏഴ് മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവിയുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടുള്ളത് പോലെ നിൽക്കുന്നത് കണ്ടു. അതിന് ഏഴ് കുമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഏഴ് ദേവാത്മാക്കളായ ഏഴ് കണ്ണും കണ്ടു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. വാങ്ങിയപ്പോൾ നാല് ജീവികളിൽ 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറക്കപ്പെട്ടതിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവർ ദൈവത്തിനായി വിലക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിലെ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ ഇറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നാല് ജീവികളും ആമേനെന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ആറാം അധ്യായം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ ബലിയായിരുന്ന നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിലൊരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നതിനായും ജയിപ്പാനായും പുറപ്പെട്ടു. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ബലിയായിരുന്ന രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയായിരുന്നു മൂന്നാം ജീവി പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിനിരിക്കുന്നവനൊരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പട്ടണത്തിന് ഒരിടങ്ങളിൽ കോതമ്പ്, ഒരു പണത്തിന് മുമ്പിൽ മൂന്നിടങ്ങളിൽ യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരികയെന്ന നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിനേലിരിക്കുന്നവനെ മരണം എന്ന് പേര്. പാതാളം അങ്ങനെ പിന്തുടർന്നു. അവർക്ക് വാളും കൊണ്ട് ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കുന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. അവൻ അഞ്ചാമത്തെ പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഏതുവായും അറക്കപ്പെട്ടവരുടെ അപേക്ഷകളെ ഞാൻ യാഗപീഠത്തിൽ അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് തങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയാങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹോദരന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർ കരുതപ്പാടുണ്ടായി. ആറാമത് പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായി ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരു ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വങ്ങളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ച് കൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിലിരിക്കുന്നതിന്റെ മുഖം കാണാതെ വണ്ണം ആ കുഞ്ഞാടിന്റെ കോപം തെറ്റാതെ വണ്ണവും ഞങ്ങളെ മറക്കുകയും അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 16 അധ്യായം. യഹോവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ 15 യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധപർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായ നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, ഭക്ഷണനെ നിന്ദനായി എണ്ണുകയും യഹോവാഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെരുത്ത് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ദൈവൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. 16 ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നതിന്റെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള മഹാ ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂല എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗമനെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ തിരികെ പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരസ്യത്തിനെ ദ്രവസ്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴിയെ നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. യഹോവാന്റെ വിളിച്ചവൻ രക്ഷയമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവാന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടവരും തന്നെ. അന്നത്തെ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കുവിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലേ. എന്റെ മുഖം അന്വേഷിപ്പിക്കുന്ന വന്നുവെന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, എന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് വെള്ളം കൊടുക്കേ. കള്ളസാക്ഷികളും കൂയത്തം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ലംഘൻ 32-ാം അധ്യായം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പോലും എന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചിരുന്നില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇന്നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപേക്ഷിച്ചു ഉപദേശിച്ചു നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കുറകരുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കരിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടൻ വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. ദീപന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ദേവന്മാർ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പീൻ. 34-ാം അധ്യായം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയത് പ്രകാശരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളി മുറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളിൽ കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെയ്തു തരികയും യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടതെന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെറിയവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ശ്രോത്രിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്ന് യഹോവയെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടുങ്ങി പോവുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ ഭയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവയുടെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. 143. യഹോവയുടെ പ്രാർത്ഥന കേട്ട് രാജനൊക്കെ ചെയ്തു തരണമേ. നിന്റെ വിശ്വസതയാലും നീതിയാലും എനിക്ക് ഉത്തരമറിയണമേ. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവൻ ആരും തിരുസേനയിൽ നീതിമാനാകയില്ലല്ലോ. ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലക്കെത്തി തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തിയിലേയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എന്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു. വരണ്ടതിലും പോലെ എന്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവയെ വേഗം എനിക്ക് ഉത്തരമരലണമേ. എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിഞ്ഞിറങ്ങുന്നവരെ പോലെ ആകാതിരിക്കാൻ നിന്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. രാവിലേന്ദ്ര എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ടത് വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എന്റെ ഉള്ളം നിഖിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ, നിന്റെ നീതിയാൽ എന്റെ പ്രാണനെ ശത്രുതയിൽ നിന്നും ഉദ്ധരിക്കണമേ, നിന്റെ ദയയാൽ എന്റെ ശത്രുക്കളെ സംഹരിക്കണമേ, എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെ ഒക്കെയും നശിപ്പിക്കണമേ, ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. 145. എന്റെ ദൈവമായ യഹോവയെ ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ എന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും, നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്വത്തിനും ആകുന്നു, അവന്റെ മകനെ അഗോചരം അത്രേ. തലമുറ തലമുറയോടെ നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രകൃതികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളെയും അവന് കരുണ തോന്നുന്നു. പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവയുടെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യന്മാരോട് അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിൽ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി. നിന്റെ ശക്തിയെ കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്ന ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് അതൃപ്തി വരുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. അവരെ നിലവിളിക്കേക്ക് അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എന്റെ വായി യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും എന്റെ വിശുദ്ധ നാമത്തെ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാട്ടെ. യഹോവയെ സ്തുതിക്കുകയും യഹോവയെ സ്തുതിപ്പീൻ. എന്നെ യഹോവയെ സ്തുതിക്ക. ജീവനുള്ളതെന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും വരുത്. അവന്റെ ശ്വാസം പോകുന്നു. അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനയുടെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിക്കുകയും യഹോവയെ സ്തുതിക്കുകയും. 150. യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വീര്യ പ്രവർത്തന നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാവളനാഥത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ. കപ്പനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ. തന്ത്രനാഥത്തോടും മുഴലിനോടും കൂടി അവനെ സ്തുതിപ്പീൻ. ഉച്ചനാഥമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാഥമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി ആദ്യ മുതലെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിതിരുനാമ മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത്വെസ്റ്റ് ഭദ്രാദരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ ദൈവം നമുക്ക് ഹൃദയ അരളി. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ എല്ലാ കൃപകളും ദൈവം ചൊരിഞ്ഞു തരട്ടെ. ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും ദൈവം ദാനം തരുന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യം, അതിനെ ദൈവഹിതപ്രകാരം ഉപയോഗപ്പെടുത്തത്തക്കവണ്ണമുള്ള ഒരു ആന്തരിക തിരിച്ചറിവ് അനുസ്യൂതം നമ്മെ ഭരിക്കട്ടെ. ഈ പ്രഭാതം ദൈവത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ സ്മരിക്കുന്നതോടൊപ്പം ഇതിന് ഏറ്റവും സജീവമായി നേതൃത്വം നൽകുന്ന അഭിയനെ ഭദ്രാസ്ര മെത്രാപ്പൂലത്തെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന വന്നി മാമനച്ചൻ, വന്നി വി സി വർഗീസ് അച്ഛൻ, വന്നി തമ്പാൻ വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ ഐസക് വി പ്രകാശ് അച്ഛൻ, സക്കറിയ റബ്ബാച്ചൻ, സൂര്യചാര്യമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും ഒരുക്കത്തോടും ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ആത്മീയമായി ഉണർവിന്റെ സാധ്യതയെ പരിലസിക്കത്തക്കവണ്ണം നാം ആയിരിക്കുന്നിടത്ത് ദൈവസാന്നിധ്യം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായൊരു ഗീതം നമുക്ക് ആലപിക്കാം. സുവിശേഷ ഗീതം 149 ഗീതം, ആശ്വാസത്തിന് ഉറവിടവാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് ആശ്വാസം നൽകുന്നത് സ്വർഗീയ പിതാവാണ്. അവൻ നൽകുന്ന ആശ്വാസത്തിന് ഒരുപക്ഷെ അത് വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത, ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും സംരക്ഷിക്കാൻ സാധിക്കാത്ത നിമിഷങ്ങളിലായിരിക്കാം ദൈവത്തിന്റെ കരങ്ങളിൽ അത്ഭുതകരമായി പ്രത്യേകിച്ച് ഹൃദയം തുറന്ന് മനം തകർന്ന് വിളിക്കുന്നവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത്. അനുനിമിഷം നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആ ആശ്വാസത്തിന്റെ ഉറവിടമായ തമ്പുരാനെ നമുക്ക് ചേർന്ന് ആരാധനാഗീതം സമർപ്പിക്കുന്നതിൽ കൂടി നമ്മെ തന്നെ ദൈവബാല സമർപ്പിക്കാം.
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആളിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങുമൊട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന വാതിൽക്കൽ വന്നിങ്ങുമൊട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന അരുമപീതാവിന്റെ ഇമ്പസ്വരം നീയെന്നു ശ്രവിച്ചിടുമോ അരുമപീതാവിന്റെ ഇമ്പസ്വരം നീയെന്നു ശ്രവിച്ചിടുമോ ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു
തിരുമേനിയുണ്ടോ സഭ പ്രാർത്ഥന ചെയ്യാൻ
നമസ്കരിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി
ആത്മതലേകം തന്നെ ആമീൻ
ാകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 വിവരങ്ങളെ സ്തുതി
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുപാടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി
നീ പരിശുദ്ധനാവുന്നു
ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി വിശ്രമിക്കപ്പെട്ടവനെ ഞങ്ങളോട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധരാകുന്നു
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ
ദൈവമേക്കുന്നു
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു വേണ്ടി കുട്ടിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിനക്ക് സ്തുതി പാപികളായ നിന്നടിയാരോട് കരുണ ചെയ്യണമേ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ
ഞങ്ങളുടെ പിതാവേ
നിന്റെ നാം പരിശുദ്ധമാക്കണമേ നിന്റെ രാജ്യം പറയണമേ നിന്റെ തിരുവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ശിക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ഞങ്ങളെ രക്ഷിച്ചോളേ രാജീവ ശക്തി മാതോ
മറിയമേ നിനക്ക് സമാധാനം
നമ്മുടെ കർത്താവിനോടുകൂടെ ഫലമായ നമ്മുടെ കർത്താവായ ശ്മശികാവായിട്ടറിയാമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തിലും ദീന മരണപേക്ഷിച്ചോളണമേ
മാമനോ
പറയ്ക്കുമോ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവർക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹം ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന ഗുണവും എന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ട പ്രകാരം എന്നെ നടത്തണമേ. എല്ലാ ഇപ്പോഴും നിന്റെ തിരുവിഷ്ട നിവർത്തിപ്പിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശുമിശിഹ എല്ലാ മനുഷ്യരെക്കാളിലും അധികമായിട്ടും എല്ലാവരെയും പോലെയും നിന്റെ തിരുവൻപാകെ ഞാൻ പാപമയാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്കെ മോചനം നിന്നോട് ഞാൻ യാചിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുമല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യരോടും ചേർത്തുള്ള സകല അകൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കരുണ്യവാനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഉരുതുള്ളി ചെളി പോലെയായിരിക്കുന്നുവെന്നും ഉരുതുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ഭേദത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേയും ഉള്ള പാപങ്ങളുടെ കൊണ്ട് മോചിപ്പാൻ ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെയും പ്രിയം നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരണവാനും മഹാകൃപയുള്ളവനുമാകുന്നുവല്ലോ, ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനും ആകുന്നുവല്ലോ. കർത്താവ് യേശുമിശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിക്കുന്നതുമായ സ്ഥലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ചാവിതാവിനു നിന്റെ പരിശുദ്ധ ദുർഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തുതിയും വന്ദനവും യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ മറിക്കുമോ. ആമീൻ.
പ്രിയ ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. പ്രിയന്യ തിരുമേനി, ആദരീയനായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വീണ്ടും എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും ക്രൂശിൽ നിന്നൊഴുക്കിയ സ്നേഹത്തിന്റെ നിണം അത് ഹൃദ്യമായി അനുഭവിച്ച് സ്തുതി പാടത്തക്കവണ്ണം ഒരേ മനസ്സ് ക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ ബന്ധിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മയെ പരിശുദ്ധ ബന്ധിപ്പിക്കട്ടെ. ഓരോ നിമിഷവും ദൈവകരുതലിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നിരന്തരം നമുക്ക് ചുറ്റും ഭയാനകമായ അറിവുകളും അനുഭവങ്ങളുമൊക്കെ അനുനിമിഷം നമ്മളെ പ്രതിസന്ധികളിലേക്ക് നയിക്കുമ്പോഴും അതിൽ ഇടറി വീഴാതെ തന്റെ കരങ്ങളിൽ കാക്കുന്ന തമ്പുരാന്റെ കരുണയോർത്ത് നമുക്ക് സ്തുതിക്കാം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലം. നമ്മൾ ബലപ്പെടുത്തുന്നതൊക്കെ അതിലാണ്. ഒരുപക്ഷെ നമ്മുടെ കഴിവിലോ നമ്മുടെ ഭക്തി ജീവിതത്തിലോ നമ്മുടെ നാം ചെയ്യുന്ന നന്മ പ്രവർത്തികൾ അതൊക്കെ നമുക്ക് ഈ കരുണയ്ക്ക് സാധ്യതയാണെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായി ആ കരുണയാണ് നമ്മളെ എപ്പോഴും നമ്മുടെ കഴിവ് കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന നിലനിൽപ്പിനേക്കാൾ ഉപരിയായി ഔദാര്യമായി ലഭിക്കുന്ന അപ്പന്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിലനിൽപ്പ്. അതുകൊണ്ടാണ് 103 സങ്കീർത്തനം അതിന്റെ 13 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. വാസ്തവത്തില് ഈ ഭക്തി ജീവിതം നയിക്കുന്നവര് അവരുടെ ഭക്തി തന്നെയാണല്ലോ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബലം. അപ്പൊ പിന്നെ ദൈവത്തിന്റെ കരുണ വേണോന്നൊരു ചോദ്യം. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു യഥാർത്ഥ ഭക്തി നിലനിൽക്കണമെങ്കിൽ പോലും അതിനുപോലും ദൈവത്തിന്റെ കരുണ വേണം. കാരണം ഓരോ ഭക്തന്മാരും ആ ഭക്തിയിൽ നിലനിൽക്കുന്നത് ഉയരങ്ങളിൽ ലഭിക്കുന്ന ദാനം അനുഭവിച്ചുകൊണ്ട്, അല്ലാതെ ഞാൻ ആർജിച്ചെടുത്ത ആധ്യാത്മിക ശക്തിയുടെ ബലം കൊണ്ടാണെന്ന് നമുക്ക് ഒരിക്കലും ധരിക്കാൻ പാടില്ല. അതൊക്കെ നല്ലതാണ്, പക്ഷെ അത് കൂടുതൽ ഭക്തിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്, സംശയമൊന്നുമില്ല. എങ്കിൽ തന്നെയും അല്ലെ കൂടുതൽ കരുണ ലഭിക്കാനുള്ള വഴികളാണതൊക്കെ. എങ്കിലും നമ്മുടെ ശ്രമങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭക്തന്മാർക്കും ആ കരുണ വേണം. അങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ കരുണ കണ്ടെത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ കൊണ്ടാടാൻ പോവാ. മലങ്കര സഭയെ സംബന്ധിച്ചോളം സഭയുടെ ഏറ്റവും വലിയ മൂല്യമുള്ള നിധി ആർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാൻ അവസരമെടുക്കാതെ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ നിധി പരിശുദ്ധ പരമതിരുമേനി തന്നെയാണ്. കേൾക്കുന്ന ചിലരല്ലെങ്കിലും ഒരു തോന്നലുണ്ടാകാം, ശരിയാ അവിടെ ഓരോ ആഴ്ചകളിലും വീഴുന്ന പണമാണ് നിധിയെന്ന്. അതൊരിക്കലും അല്ല, അനുദ്ദേശിച്ച പണത്തെ പറ്റിയല്ല, മറിച്ച് അവിടെ രൂപപ്പെട്ടു വരുന്ന ആത്മീക നിധിയെ പറ്റിയാ. ഒരുപക്ഷെ പരമതിരുമേനിയുടെ ജീവിത ശൈലിയിൽ നിന്നും മലങ്കര സഭയ്ക്ക് ലഭിച്ച ഈ ആത്മീക നിധി ആ പുണ്യവാന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയിൽ പാദസ്പർശം ഏൽക്കുന്ന ഓരോരുത്തർക്കും ആ നിധി അല്പാത്മ ലഭിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഈ ആത്മിക തീർത്ഥം അന്വേഷിച്ച് പദയാത്രികരായും അല്ലാതെയും ആ ആ പുണ്യ തീർത്ഥത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഒരുപക്ഷെ മലങ്കര സഭ ഒരു കാലഘട്ടത്തിൽ ക്ഷയിച്ചു പോകാതിരിക്കാൻ ദൈവസഭയ്ക്ക് നൽകിയ പ്രവാചകനാണ് പരിശുദ്ധ പരമതിരുമേനി എന്നുള്ള യാതൊരു സംശയവുമില്ല. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ദൂരത്തിന്റെ പരിമിതിയൊക്കെ അവഗണിച്ചുകൊണ്ട് ധാരാളം ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ആ പരമനമണിൽ കടന്നു വരുന്നത് അവരുടെ ജീവിത അനുഭവമാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സുശ്രൂഷിച്ചിട്ടുള്ള ഒരാളാണ് കണ്ണൂർ. ഏതാണ്ട് 450 മൈലുണ്ട് ഞാനിരുന്ന പള്ളിയും പരിമലം പള്ളിയും തമ്മില്. എല്ലാ വർഷവും അവിടെ ആളുകൾ പദയാത്രികരായി 10 ദിവസമായിട്ട് പദയാത്ര നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടു, പണ്ട് ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 15-20 പേരാണെങ്കിൽ ഇന്ന് 60-70 ആളുകളാണ് ഇങ്ങനെ 10 ദിവസമായിട്ട് ആ പുണ്യവാന്റെ കവറിംഗിലേക്ക് പദയാത്രികരായി എത്തുന്നത്. ഒരുപക്ഷെ ഒരുപാട് ക്ലേശങ്ങൾ അവർക്ക് മുമ്പിലുണ്ടെങ്കിലും ആ ക്ലേശങ്ങളൊക്കെ മറക്കാൻ അവരിടയാക്കി തീർക്കുന്നത് ആ പുണ്യ തീർത്ഥം പാനം ചെയ്യാനുള്ള ഒരു സാധ്യത അവർക്ക് ലഭിക്കുന്നുള്ളൊരു തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരെ ദൈവത്തിന് ദൈവം നമുക്ക് ദാനം തന്നതിൽ ആ പിതാക്കന്മാരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആദരിക്കാം. എന്നും മലങ്കര സഭയുടെ ഒരു ആത്മീക സ്രോതസ്സായി, ആത്മീക നിധിയായി, ഒരു അതുല്യമായ ആത്മീക പ്രഭയായി സമസ്ത മാനവജാതി ജാതികളുടെയും നഭോമണ്ഡങ്ങളിൽ പ്രശോഭിക്കുവാൻ ആ പിതാവിന്റെ സാന്നിധ്യം എന്നും നമുക്ക് ദീപ്തമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അപ്പഹാ പുണ്യവാന്റെ മേൽ സ്വർഗത്തിൽ അപ്പുറം തോന്നിയ കരുണയാണ് ആ പിതാവിന്റെ മധ്യസ്ഥലഭ്യ പ്രാപിക്കുന്ന നമ്മളിലും ആ കരുണ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. അതൊരു നിലയ്ക്കാത്ത പ്രവാഹമായി അനവരത തലമുറകളിലും പകർന്ന് വരത്തക്കവണമുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുസ്യൂതം പിന്തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവോധന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അനിയനച്ചൻ. അച്ഛന് ഒരുപക്ഷെ മലങ്കര സഭയിലെ പ്രസിദ്ധമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു പള്ളിയുടെ വികാരിയായിട്ട് സേവനം മനുഷ്യ കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളി മാവേലിക്കര ഭദ്രാസനത്തിലാണ് അവിടുത്തെ വികാരിയാണ്. കട്ടച്ചിറ പള്ളിയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കണമെങ്കിൽ ആ വാക്കിന്റെ ബലം പോലെ തന്നെ ആൾക്ക് ബലം വേണം. ഞങ്ങളവരെ അവിടെ വിടുകയുള്ളൂ. അച്ഛൻ അങ്ങനെ ബലമുള്ള ഒരാളാണ് എന്റെ വിചാരം. കാരണം മുമ്പിൽ ഒരുപാട് ദുർഘടങ്ങളുണ്ട്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ കാര്യമാണ്. അച്ഛൻ അങ്ങനെ ഒരു കൃപ ദൈവം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഹോം പാരിഷ് പെരിങ്ങലപ്പുറം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയാണ്. അദ്ദേഹം മാവേലിക്കയിലുള്ള ഫാമിലി ക്വാർട്ടറിലെ ഒരു കൌൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു വന്യ വൈദികനാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അനിയനച്ചൻ. ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യം നാട്ടിൽ നിന്ന് ലഭ്യമായത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. അച്ഛന് സഹധർമ്മിണിയും രണ്ട് മക്കളുമാണ് ഉള്ളത്. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും കുറച്ച് ആദരവോടെ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ഈ സമയത്ത് ഇന്ന് പ്രസംഗിക്കുവാൻ തക്കവണ്ണം എല്ലാ സംഗതികളും ചെയ്തത് പ്രിയപ്പെട്ട താലി കൊച്ചമ്മയാണ്. കൊച്ചമ്മയോടും പ്രത്യേകമുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം അച്ഛന്റെ ദൈവോധന ശുശ്രൂഷയ്ക്ക് മുമ്പ് അനുതാപത്തിന്റെ ഒരു ഗീതം ഏതാനും ഈരടികള് ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ശുശ്രൂഷയിൽ കടക്കാവുന്നതാണ്. കർത്താവെ ദരിദ്രാഗ്രഹവും മതിയില്ലാത്ത ആ തുടങ്ങുന്ന കർത്താവെ കൃപയില്ലാത്തുള്ള ഗീതത്തിന്റെ ആ സ്റ്റാൻസ് മുതൽ ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് അച്ഛനെ ദൈവോധന ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കാം.
കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയുമാറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ. ഉന്നത ഭാവം തന്നെ നാടിക്കാത്ത നികളമശേഷമകറ്റുന്ന ഋമ്മല ചിത്തം നൽകണമേ. ഉന്നത സിംഹാസനമല്ല നിസ്സാരമതെന്നോർക്കുന്ന അധികാര ഭമമില്ലാത്ത ഋമ്മല ചിത്തം നൽകണമേ. കർത്താവേ ദുർമത്സരമിൻ നേശീടാത്തതുമെപ്പോഴും തിന്മയിൽ സംഘ കലർന്നതുമാ നിർമ്മല ചിത്തം നൽകണമേ.
ദൈവവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ജസ്റ്റിൻ അനിയനച്ചനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നല്ല സ്വാഗത വാക്കുകൾക്ക് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് പരിമല തിരുമേനിയെ പറ്റിയാണല്ലോ. പ്രത്യേകിച്ച് നാളെ പരിമല തിരുമേനിയുടെ പെരുന്നാളും അനുബന്ധിച്ച് കുടിയേറ്റ് ശുശ്രൂഷകൾ നിർവഹിക്കുകയാണ് പരിമല മണ്ണിൽ. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രസംഗ വിഷയവും ഒരു ക്ഷണത്തെ പറ്റിയാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള ഒരു ക്ഷണം. തീർച്ചയായിട്ടും ഈ പരിമല തിരുമേനിയുടെ മണ്ണിൽ, പരിമലയുടെ മണ്ണിൽ തിരുമേനിയുടെ ഒരു പെരുന്നാൾ നടക്കുന്നു എന്ന് അറിയുമ്പോൾ അനേകം ആൾക്കാർ നടന്ന് പരിമലയുടെ മണ്ണിൽ പരിമലയുടെ തിരുമേനിയുടെ കവറിങ്കൽ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു പ്രത്യേകമായ ഊർജമാണ്, ലഭിക്കുന്നത് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റും. ഓരോ വർഷം കഴിയുന്നതോറും ആ കവറിങ്കിൽ വരുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ദൈവീകമായ ക്ഷണത്തെ സ്വീകരിക്കാനുള്ള കവണ്ണം നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നു എന്നുള്ളത്, ആ ഒരു വിളിയെ ആ തരത്തിൽ കാണുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹപ്രദമായ കാര്യമാണ്. നമുക്കറിയാം ജീവിതത്തിൽ ഒത്തിരി പേര് നമ്മളെ പല കാര്യങ്ങൾക്ക് ക്ഷണിക്കാറുണ്ട്. അത് ചിലപ്പം നല്ലൊരു യാത്ര പോകാനായിരിക്കാം, ചിലപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ പോകാനായിരിക്കാം, ചിലപ്പോൾ സംസാരിക്കാൻ വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കാറുണ്ട്. ആ ക്ഷണം മുഴുവനും ചിലവർ സ്വീകരിക്കാറുണ്ട്, ചിലവർ നിരാകരിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ നല്ല നമ്മൾ ഒത്തിരി അടുത്ത ബന്ധുക്കൾ നമ്മളെ ക്ഷണിക്കുന്ന വിവാഹത്തിൽ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ക്ഷണിക്കുന്നതിനൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ അങ്ങനെ ഒരു ക്ഷണത്തെ പറ്റിയുള്ള ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പങ്കുവെക്കുവാനായിട്ട് ബലഹീനായി ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14:15-24 വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14:15-24 വാക്യങ്ങൾ ഒരു ചെറിയ ഉപമയാണ് യേശു തമ്പുരാൻ അവിടെ പറയുന്നത്. അത് ഈ 14 നമുക്ക് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകും ഒരു ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് യേശുദമ്പ പറഞ്ഞു വരുന്നത്. അവിടെ മുഖ്യാസനങ്ങളെ തെരഞ്ഞെടുക്കുന്ന മനുഷ്യരെ പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയുള്ളവരെ ക്ഷണിക്കണം എന്നുള്ളതൊക്കെ 12 പറഞ്ഞ് 13 വരുന്നുണ്ട്. അതായത് അവർ നിങ്ങളെ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും, നീ വിരുന്നു കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം, എന്നാൽ നീ ഭാഗ്യവനാകും ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്ന, ദൈവത്തോടൊപ്പം ഇരുന്ന് ഈ സുവിശേഷത്തിൽ പറയുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ വലിയൊരു ജീവൻ നിലനിർത്തുന്ന കാര്യമാണ് ഭക്ഷണം. എനിക്കൊന്നും യേശുതമ്പുരാൻ തന്റെ ഉപമകളും യേശുതമ്പുരാന്റെ പഠിപ്പിക്കലുകളും എല്ലാം ഒരു സാധാരണ മനുഷ്യന്റെ നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാവുന്ന, പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഭക്ഷണത്തിൽ കൂടെയും അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഉപമകളിൽ കൂടെയോ സാധാരണ മനുഷ്യന്റെ ഉപമകളിൽ കൂടെയൊക്കെയാണ് യേശുതമ്പുരാൻ തന്റെ സുവിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനൊക്കെ ഇടയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുവിശേഷം വായിക്കുമ്പോൾ. ഇവിടെയും ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും വരാമെന്ന് ഏറ്റു കഴിയുമ്പോൾ 2-3 കൂട്ടർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായി കാണുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ആള് പറയുന്നുണ്ട്, ഞാനൊരു നിലം വാങ്ങിച്ചു, എനിക്ക് അത് കാണേണ്ടതിന് പോകണം, എനിക്ക് വരാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ ആള് പറയുന്നുണ്ട്, ഞാനൊരു കാളയെ വാങ്ങിച്ചു, 5 വാങ്ങിച്ചിട്ടുണ്ട്, അതിനെ കാണുവാനായിട്ട് എനിക്ക് പോകണം, എനിക്ക് വരുവാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ ആള് പറയുന്നുണ്ട്, ഞാനൊരു വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസസ് പറഞ്ഞ് ആ ക്ഷണത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ ഉപമയിൽ കാണുന്നത്. എന്നാൽ ആ ദാസൻ ചെന്ന യജമാനോട് ഇവരാരും വരുത്തില്ലെന്ന് പറയുമ്പോൾ കോപിച്ചിട്ട് ദാസൻ പറയുന്നുണ്ട്, നീ വേഗം പട്ടണത്തിലെ രീതികളിലും ഇടത്തെരുവുകളിലും ഒക്കെ ചെന്ന് അവിടെയുള്ള ദരിദ്രന്മാർ, അംഗഹീനം, കുരുടന്മാർ, മുടന്തന്മാർ അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഞാൻ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കില്ല എന്ന് പറഞ്ഞ് തീരുന്ന ഒരു വേദഭാഗമാണ്. വളരെ ഒത്തിരി ആലോചിച്ചാൽ, ഒത്തിരി പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ കാണുവാൻ കഴിയുന്ന ഒരു നല്ല വേദഭാഗമാണ് യേശു ലൂക്കോസിന്റെ സുവിശേഷം 14:15-24 വാക്യങ്ങൾ. നമുക്കറിയാം ജീവിതത്തിലെ എക്സ്ക്യൂസസ് പറയാത്ത ഒരു മനുഷ്യനുമില്ല, ഞാൻ ഉൾപ്പെടെ. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഓരോ നിമിഷവും നമ്മുടെ മക്കളോടാണേലും അതല്ലെ നമ്മുടെ പേരൻസിനോടാണേലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും നമ്മുടെ ദേവാലയങ്ങളിലാണേലും നമ്മൾ ഒത്തിരി എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് സമയമില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവിടെ ഒരു വളരെ സിമ്പിളായിട്ട് പറയുന്ന ദൈവത്തിന്റെ ഒരു ക്ഷണമാണ് ഇവിടെ കാണുന്നത്. ദൈവം എല്ലാ മനുഷ്യരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ് തന്റെ ദൈവരാജ്യത്തിലെ. ഫ്രീ ആണ് ഒരു മനുഷ്യൻ, കാരണം എനിക്ക് തോന്നുന്ന കാലഘട്ടത്തിൽ ഇന്നെല്ലാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇപ്പൊ ഉടനെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം നോക്കുന്നതും ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ കിട്ടുമോ, കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല പറയുന്നത്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇതിനകത്ത്. എല്ലാവരെയും ഫ്രീ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ ആണ്, ആർക്കും വരാം, ആരെയും ക്ഷണിച്ചിട്ടുണ്ട്, ആർക്ക് ഈ പന്തിയിൽ വന്ന് പങ്കുകാരാകാം എന്നുള്ള ക്ഷണമാണ്. എന്നാൽ മൂന്ന് തരത്തിലുള്ള ആൾക്കാര് ഇത് റിജക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരിൽ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത നിങ്ങളിലേക്ക് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരുടെ ചിന്തകൾ നമ്മളിലുണ്ടാകാം, ചിലപ്പോൾ നമ്മൾ കാണുന്നവരുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവം തമ്മിൽ ഇടയാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം, പരിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 6:23 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്, അത് നേടുക എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ നിന്നുള്ള നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ ഭാഗ്യാവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ മനസ്സിലാകണം. അപ്പം ദൈവരാജ്യത്തിൽ ദൈവത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ നിന്നും നിത്യജീവൻ പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള ഒരു പഠിപ്പിക്കലൂടെ ഇതിനകത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് തരത്തിലുള്ള റിജക്ഷൻസിനെ പറ്റിയാണ് കാണുന്നത്. ഒന്നാമത് മനുഷ്യൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, അവൻ ഒന്നാമത്തവൻ പറയുന്നുണ്ട്, ഞാനൊരു വലിയ ഒരു ഒരു നിലം വാങ്ങിക്കുവാനായിട്ട് പോവുകയാണ്. ഈ യഹൂദന്മാരുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, യഹൂദന്മാർ അവര് ഒരു ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി വലിയൊരു അത്താഴം ക്രമീകരിക്കുമ്പോൾ വളരെ നേരത്തെ ക്ഷണിക്കുകയും എത്ര പേര് വരുമെന്നുള്ളത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഭക്ഷണം എല്ലാം റെഡിയായതിനു ശേഷം രണ്ടാമത് പോയി വിളിക്കുന്ന ഒരു 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 രീതി അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴാണ് ഇവർ ഒഴിവ് കഴിവ് പറഞ്ഞ് അവർ മാറുമായിട്ട് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അഭിഷേകിക്കുന്നു. വേദഭാഗത്തിൽ എന്ത് വളരെ പൊളൈറ്റായിട്ടാണ് അയാൾ ഉത്തരം പറയുന്നത്. ആ ഒരു നെഗറ്റീവായിട്ടാണ് ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിലും എന്ത് പൊളൈറ്റായിട്ടാണ് ഉത്തരം, എന്നോട് ക്ഷമിച്ചു കൊള്ളണം. ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളൊക്കെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും എന്ത് വളരെ പൊളൈറ്റായിട്ടാണ് നമ്മുടെ അയാളോടുള്ള ആ ദാസനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പോകാം. അപ്പം ഇദ്ദേഹത്തിന്റെ പൊസഷൻസിനോട്, ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിനോടൊക്കെയാണ് താല്പര്യം. കാരണം ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ വിളിയിൽ നിന്നും വേർപെടുത്തുന്ന കാര്യങ്ങൾ ഒന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്ക് ജീവിക്കാൻ സമ്പത്ത് വേണം, നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് എൻട്രി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നാൽ നമുക്ക് ദൈവത്തെക്കാൾ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യമേ തോന്നിയിട്ടുള്ളത് ഈ വേദഭാവം വായിച്ചപ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നത്, നമ്മൾ ദേവാലയത്തിൽ ഒന്ന് ആരാധനയ്ക്ക് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ എന്തെല്ലാം റിജക്ഷൻസ് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒന്നി നമ്മൾ പറയും നമ്മൾ ആകെ ഹെക്റ്റിക് ഷെഡ്യൂളാണ് നമുക്കുള്ളതെന്ന് പറയും നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും എനിക്ക് ഇന്ന് പറ്റത്തില്ല, എനിക്ക് ഗസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ ആരാധനയ്ക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ദൈവത്തിന് വേണ്ടി ഒരു സമയം വേർതിരിക്കാനായിട്ട് സാധിക്കാതെ അത് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ഈ ഒന്നാമതായിട്ടുള്ള ഒരു മനുഷ്യൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അവൻ അദ്ദേഹത്തിന്റെ നിലം വാങ്ങിക്കുവാൻ, നിലം കാണാനാ പോകുന്നു, വാങ്ങിക്കാൻ പോവുകയല്ല, അത് ചെന്ന് കാണേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന ആ വേദഭാഗത്ത് പറയുന്നത്. അപ്പം അവനവന്റെ പൊസഷൻസി മാത്രം, അവനവന്റെ സാമ്പത്തികത്തിൽ മാത്രം ഉന്നം വെച്ചുകൊണ്ട് അതിൽ മാത്രമാണ് ഈ ലോകം ഇരിക്കുന്നത്, അവന്റെ ജീവിതം ഇരിക്കുന്നത് എന്നുള്ള ചിന്തയിൽ അത് മാത്രം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ആ ഭാഗ്യാവസ്ഥ ലഭിക്കുന്നില്ല എന്നാണ് ഈ വേദഭാഗം നമ്മളെ പച്ചയായ മലയാളത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് കാണുന്നത്, രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത്, ഞാൻ അച്ചേർക്കാളെ കൊണ്ടിട്ട് അവയെ ശോധന ചെയ്യുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിച്ചുകൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം രണ്ടാമത്തെ മനുഷ്യൻ, ഞാൻ മൂന്ന് തരത്തിൽ ആൾക്കാരുണ്ട്. രണ്ടാമത്തെ തരം ആൾക്കാരാണ് അയാള് ലോകപരമായ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവിനെ തന്നെ വേണ്ട എന്ന് വെച്ചു പോകുന്ന ഒരു ഒരു വ്യക്തിയായിട്ടാണ് രണ്ടാമത്തെ ആളിനെ കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിനും പറയാമായിരുന്നു, എനിക്ക് എനിക്ക് ഈ കാര്യങ്ങൾ ഒഴിവാക്കി ആ വിളി സ്വീകരിച്ച് ആ വലിയ അത്താഴത്തിലേക്ക് ആ ക്ഷണിച്ച സന്ധിയിലേക്ക് വേണേ പോകാമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു വിളി റിജക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ എവിടെ നോക്കിയാലും ഒക്കെ നമ്മുടെ പല യുവതി യുവാക്കൾ, നമ്മുടെ യങ് ജനറേഷനിൽ പെടുന്നവരൊക്കെ പ്രത്യേകിച്ച് ഡ്രഗ്സിന് അടിമയായി പോകുന്ന പല കുട്ടികളെയൊക്കെ കാണുവാനും കേൾക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ലോകപരമായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്ത്, കാരണം ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്, ഇന്നത്തെ കുട്ടികൾ പണ്ടത്തെ കാല തലമുറയല്ല ഇന്നത്തെ തലമുറ കണ്ടു വളരുന്നത്. ഇന്ന് എല്ലാം ഫാസ്റ്റാണ്, എല്ലാം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു തലത്തിലാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ പോകുന്നത്. എല്ലാത്തിനോടും അട്രാക്ഷൻ, എല്ലാത്തിനെയും മോഡൽ ചെയ്യാനുള്ള ആഗ്രഹം, എല്ലാത്തെയും അനുകരിക്കാനുള്ള ഒരു താല്പര്യം, അത് എല്ലാ തലത്തിലും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നുവെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ, രണ്ടാമത്തെ ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നും വേർപഴുവാൻ തക്കവണ്ണം ആഗ്രഹിക്കാൻ അവന് ആ വിളി, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് വിളിച്ചു, അദ്ദേഹം അവിടെ പോകുവാനായിട്ട് നിരസിച്ച് അദ്ദേഹവും ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ഞാനൊരു വിവാഹം കഴിച്ചിരിക്കുന്നു, എനിക്ക് വരുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. മൂന്നാമത്തത്, അപ്പം അവൻ, അപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇരുപത്തി വിശുദ്ധ ലൂക്കോസിന് ശേഷം പതിനാലാം അധ്യായം 26 വാക്യത്തിൽ പറയുന്നു, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന ഈശ്വരൻ പറയുന്നു. അപ്പം യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ നമ്മളെല്ലാം പറയുന്നത്, നമ്മളെല്ലാം നഫ്രാണികളാണ്, ദൈവത്തെ അനുകരിക്കുന്നവൻ ദൈവത്തെ പിൻപറ്റുന്നവരുമാണെന്നാണ് പറയുന്നത്, യേശുവിനെ പിൻപറ്റുന്നവരാണ്. അതുകൊണ്ടാണ് നഫ്രാണികൾ എന്ന വാക്ക് തന്നെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ പിൻപറ്റുമ്പോൾ ദൈവത്തിനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം. ഭാര്യയോ അപ്പനെയോ അമ്മയോ കമ്പരിയായി ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് പ്രാധാന്യം? ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ. കാരണം ഇന്ന് ഇതിന്റെ ആവശ്യം നമുക്ക് കൂടുതലാണ്. എന്നാൽ മറ്റെന്തിനൊക്കെയോ മൊബൈൽ ഫോണോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെക്കാൾ കൂടുതൽ, പ്രാർത്ഥിക്കുന്നതിനാൽ കൂടുതൽ, ആരാധനയിൽ പങ്കെടുക്കുന്നതിനാൽ കൂടുതൽ നമ്മൾ എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു, അത് ദൈവ രാജ്യത്തിന് നിരക്കാത്തതാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്ന് വ്യക്തിത്വങ്ങളും മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ഇവരെല്ലാം ഇവരുടെ ആത്മാവിൽ നിന്നും, ആത്മാവിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്നും ആണ് ഇവർ മാറിപ്പോകുന്നത്. ഇവരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ദാസം വന്ന് ഈ വീട്ടുടയനോട് പറയുന്നുണ്ട്, 21 വാക്യം, ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടവൻ കോപിച്ചു ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തരികളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, ഉടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടു വരിക എന്ന് കൽപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കാണുന്നത് ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാര് ദൈവരാജ്യത്തിന്റെ ക്ഷണം നിരസിച്ചവരാണ്. എന്നാൽ ഈ മുടന്തന്മാരും അംഗഹീനന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട് പറയുമ്പോൾ രസകരമായി ചിന്തിക്കുവാനായിട്ട് ഇവര് റെസ്പോണ്ട് ചെയ്ത രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇവര് റെസ്പോണ്ട് ഇവര് ചിലപ്പം പറഞ്ഞ പറയുന്ന കാല് വയ്യാത്ത മുടന്തൻ പറഞ്ഞിട്ടുണ്ട, മുടന്തൻ വേണേ ചിന്തിക്കാം എനിക്ക് നടക്കാനായിട്ട് കഴിയത്തില്ല, വേണമെങ്കിൽ നല്ല വസ്ത്രമില്ല, അല്ലെങ്കിൽ കണ്ണു കാണാത്തവൻ അന്ധനായിട്ടുള്ളവൻ പറയാം എനിക്ക് രാത്രിയാണ് കണ്ണു കാണാനായിട്ട് പ്രയാസമുണ്ട്, എനിക്ക് കാലിന് എനിക്ക് നടുവിന് നമുക്ക് പറയാം പലരും ദേവാലയത്തിൽ ആരാധനയ്ക്കൊക്കെ പോകുവാനായിട്ട് പറയുമ്പോഴുള്ള എക്സ്ക്യൂസസ് ആണല്ലോ പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ എനിക്ക് ഇന്ന് സമയമില്ല, എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ എന്റെ വല്യമ്മച്ചിമാരിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഈ പ്രധാന പെരുന്നാളുകളൊക്കെ ഈസ്റ്റർ രാത്രിയിലാണ് കുർബാന നടക്കുന്നത്, അതുപോലെ കർത്താവിന്റെ ജനന പെരുന്നാൾ അവിടെ ആ ആ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുവാനുള്ള കാരണം നേരത്തെ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ച് ആ ശുശ്രൂഷയിൽ ആദ്യോടന്തം പങ്കെടുക്കുവാനുള്ള കാരണം ആഗ്രഹിക്കുന്ന ഒരു തലമുറ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഓർക്കേണ്ട കാര്യമാണ്. അതിനെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിച്ചപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവരാരും ഒരു എക്സ്ക്യൂസസും പറയാതെ ഈ അംഗഹീനർ കുരുടന്മാർ മുടന്തന്മാർ ദരിദ്രൻ എനിക്ക് നല്ല വസ്ത്രമില്ലെന്നോ എനിക്ക് നടക്കാൻ കഴിയത്തില്ലെന്നോ എനിക്ക് കണ്ണു കാണാൻ കഴിയത്തില്ലെന്നോ എനിക്ക് നടുവേദനയാണെന്നോ ഒന്നും ഒരു എക്സ്ക്യൂസസ് പറയാതെ അവരാ വിളിയെ സ്വീകരിച്ച് അവർ ഓടിച്ചെന്നു എന്നുള്ളതാണ് ഈ വലിയ അത്താഴത്തിലേക്ക്. പിന്നെ ഈ ദാസൻ വന്ന് യജമാനോട് പറയുകയാണ് ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് യജമാനൻ ദാസനോട് പറയുകയാണ് നീ പെരുവഴികളിലും വേലിക്കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിനെ കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം. കമ്പൽ ദം ടു കം ഇൻ എന്നാ പറയുന്നത്, കമ്പൽ ചെയ്യുക എന്നാ പറയുന്നത്. അപ്പം ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കമ്പൽ ചെയ്യുവാനായിട്ടാണ് ഇവിടെ യജമാനൻ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെയും നമ്മൾ ഓർക്കുക നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ ദൈവത്തിന്റെ വിളിയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. സിമ്പിളായിട്ട് നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മൾ എടുക്കുന്ന നോമ്പ്, നമ്മൾ എടുക്കുന്ന ഉപവാസം, നമ്മൾ എടുക്കുന്ന നമ്മൾ ആരാധനയിൽ ഒരു വിശുദ്ധ കുർബാനയിൽ ഉള്ള നമ്മുടെ സംബന്ധം, നമ്മൾ ഒരു 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 പാവപ്പെട്ടവനോട് അതായത് ഒരു ഒരു വളരെ നീഡിയായിട്ടുള്ള ഒരാളോട് കാണിക്കുന്ന നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മളെ തന്നെ ഒന്ന് ഒന്ന് ശോധന ചെയ്യുവാനൊക്കെ ഇടയാക്കും നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കുക എന്നുള്ളതാണ് ഭാഗ്യാവസ്ഥ എന്ന് ഈ വേദഭാഗം ഈ 14-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം അധ്യായം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിന്റെ വിളി തീർച്ചയായിട്ടും സ്വീകരിക്കുക. ദൈവം വളരെ ഫ്രീ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും കൊണ്ടുവരണ്ട, നമ്മളെ ഒരു 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 പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ പ്രോഗ്രാം വന്നാൽ മതി, എന്ത് ഇൻവിറ്റേഷൻ, നിങ്ങൾ ഒന്നും ചെയ്യണം, നിങ്ങൾ വന്നാൽ മാത്രം മതി. അപ്പൊ ദൈവത്തിന്റെ വിളി അത്രയുമാണ്, ഒരു ക്രൈറ്റീരിയം പറയുന്നില്ല നിങ്ങൾ ഇന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വരണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന മാനേഴ്സ് കാണിക്കണമെന്നോ ഒന്നും പറയുന്നില്ല, ഫ്രീ ആയിട്ടൊരു ഇൻവിറ്റേഷനാണ്. അപ്പം ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ എല്ലാവരും സാർവത്രികമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പാവപ്പെട്ടവനില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചിന്തിച്ചതും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ും 14-ും വാക്യങ്ങൾ പറയുന്നത് സഹായിക്കാനാ പറയുന്നത് ഇല്ലേ. നമ്മൾ സാധാരണ നമ്മൾ സഹായിക്കുന്ന എപ്പോഴും നമ്മളെ സഹായിക്കുന്നവരെയും അങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളോടൊരു നമ്മൾക്കൊരു ഡിന്നർ തന്നാൽ തിരിച്ചൊരു ഡിന്നർ കൊടുക്കാൻ. പക്ഷെ ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല, നിനക്ക് പ്രത്യുപകാരം ചെയ്യാത്തവരെ സഹായിപ്പിക്കുന്ന വിശുദ്ധ ലൂക്കോസിന്റെ 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശുദ്ധ തമ്പുരാൻ നീതിമാന്മാരുടെ പുനിത നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം പ്രിയപ്പെട്ടവരെ നമ്മള് ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കുവാൻ തക്കവണം ഇടയാകണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുക. അവസാനം യേശു തമ്പുരാൻ പറഞ്ഞു നിർത്തുന്നത് കമ്പലിയുക, അതായത് അവരെ നിർബന്ധിച്ച് അത്താഴത്തിലേക്ക് അവരെ കൊണ്ടുവരിക, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ഈ വേദഭാഗം ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സുവിശേഷവൽക്കരണം, ദൈവരാജ്യത്തെ പറ്റി പ്രഘോഷിക്കുവാനായിട്ടും ദൈവരാജ്യത്തെ കാണിച്ചു കൊടുക്കുവാനും ഒക്കെ നമ്മൾ കടമപ്പെട്ടവരാണ്, കടപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ദൈവത്തിന് മുന്നിൽ പാവപ്പെട്ടവനെന്നോ അവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെന്നോ അവന് നമുക്ക് പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ടല്ലോ, അവൻ യവനെന്നോ യഹൂദനെന്നോ ഇല്ല, അല്ലെ വിജാതിനെന്നോ ഇല്ല, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു വലിയൊരു അനുഭവമാണ് ദൈവ സന്നിധിയിലുള്ളത്. അവസാനമായിട്ട് ഈ വേദഭാഗം 24 വാക്യം അവിടെ നിർത്തുന്നത്, ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറഞ്ഞാണ് ആ വേദഭാഗം അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചവരെ പിന്നും അവരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു നിർത്തുന്ന ഒരു വേദഭാഗം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക്, പ്രാർത്ഥനയ്ക്ക്, ദൈവ വിളിക്ക് യോഗ്യമായ വിധത്തിൽ ദൈവസന്നിധിയിലേക്ക് പോകുവാൻ നമ്മുടെ വലിയ പ്രത്യാശയാണ് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ആ നിത്യജീവൻ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വളരുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ യോഗ്യരായി തീരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ആഗ്രഹമാണ് ദൈവമേ നിന്നോടൊപ്പം ഞങ്ങളുടെ മരണാനന്തര ജീവിതത്തിൽ നിന്നോടൊപ്പം ദൈവരാജ്യത്തിൽ ഇരുന്ന് നിന്നോടൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം ആ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ ആ കുഞ്ഞാടിനുറ്റും കുരുത്തോലുകൾ ഏന്തി വെള്ളവസ്ത്രം ധരിച്ച് ആരാധിക്കുന്ന ആരാധക വൃന്ദത്തോടൊപ്പം ആയിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ആ ബോധ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മൾ ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മൂന്ന് തരം ആൾക്കാരിൽ നമ്മൾ ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ പോലെ ആകാതെ, റിജക്ട് ചെയ്യാതെ, ആ ദൈവത്തിന്റെ ക്ഷണത്തെ നിരസിക്കാതെ, ദൈവരാജ്യത്തിന്റെക്കുള്ള പ്രവേശനത്തെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയൊരു വചന പ്രഘോഷണത്തിന് വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട സാരികൊച്ചനോടുള്ള സ്നേഹം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. രാജേഷ് അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയോടുള്ള എല്ലാ ഭക്തി ആദരവുകളും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ക്രമീകരണം ചെയ്ത എല്ലാവരും, ഇത് കേട്ടിരുന്ന എല്ലാവരും, എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
സോറി, ഹലോ, ഐസക്കത്തിന് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പ്രിയപ്പെട്ട ജസ്റ്റിനത്തിന്റെ പ്രസംഗം നടത്തി. എനിക്ക് തോന്നുന്നു നിരവധി തവണ ഈ വേദഭാഗത്തെ കൂടെ കണ്ണോടിക്കുകയും ഇതിനേക്കാൾ ഉപരി പ്രസംഗിക്കുകയും നിരവധി തവണ ഈ വാക്യങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ആശയത്തിന് ഇങ്ങനൊരു പുതിയ ഡൈമെൻഷൻ ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും വളരെ വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയം തന്നെയാണ് അച്ഛൻ കൂടെ നമ്മൾ കേട്ടത്. ഒരുപക്ഷെ ആശയങ്ങളുടെ ആഴം പോലെ തന്നെ ഈ ആശയങ്ങൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് അറിവുകളും ഉണ്ട്. ഒരുപക്ഷെ ഈ മൂന്ന് കാറ്റഗറിപ്പെട്ട ആളുകളെ പറ്റി അച്ഛൻ പറയുകയുണ്ടായി. എനിക്കൊന്നു ഈ ഒരു ആശയം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ചെറിയ നിമിഷം ഒന്നും പോരാന്ന് എനിക്ക്. അച്ഛൻ എനിക്കൊന്നും ഒരു മണിക്കൂറിലും കുറഞ്ഞത് കൊടുക്കേണ്ടി വരുന്നിരിക്കാം. കാരണം അത്രമാത്രം വിശദീകരിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അച്ഛൻ നമ്മുടെ മുമ്പാകെ. വാസ്തവത്തിൽ ഈ ആശയങ്ങൾ ആഴമായിട്ട് പഠിച്ചാൽ നമ്മൾ ഉറക്കം പോലും പോകും. കാരണം മൂന്ന് തരത്തിലുള്ള ആളുകളെ പറ്റി അച്ഛനത് പറയുകയുണ്ടായി. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് എന്താണ്, നിലം വാങ്ങാൻ പോകുന്ന മനുഷ്യരാണ്. ശരിക്കും നിലം കാണാൻ പോകുന്ന ആളുടെ ഉള്ളിൽ ചില എന്തിനു വായിക്കാം നിലം വാങ്ങിക്കുന്നത്, ചില വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് സ്ഥലം കച്ചവടം ചെയ്യാൻ എന്തെങ്കിലും ആയിക്കട്ടെ. പക്ഷെ മെയിനായിട്ട് നമ്മൾ സ്ഥലം സാധാരണഗതിയിൽ കൂടുതൽ ആളുകൾ ഒരു സ്ഥലം വാങ്ങിക്കുന്നത് വീട് വെക്കാനാണ്. അത് തെറ്റൊന്നുമില്ല, സംശയമില്ലാത്ത കാര്യമാണ്, അത് നല്ല കാര്യമല്ല വീട് വെക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവം പാകം വേർതിരിക്കപ്പെടേണ്ട ചില സമയങ്ങള് വേർതിരിക്കാതെ നമ്മുടേതായ നിലം കണ്ടെത്താനും അവിടെ സ്വസ്ഥത കണ്ടെത്താനും പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ നാം കണ്ടെടുക്കുന്ന നിലങ്ങളിൽ രൂപപ്പെടുന്ന വീടുകളൊന്നും നമുക്ക് സമാധാന സ്വസ്ഥതയും തരത്തില്ലെന്നുള്ള ഒരു വലിയ ഭയാനകമായ ആശയമാണ് പ്രിയപ്പെട്ട അച്ഛനെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചത്. രണ്ടാമത് പറഞ്ഞ ഒരാളെന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടത് കാളെ വാങ്ങിക്കായിരുന്നു. കാള തീർച്ചയായിട്ടും കാളെ വാങ്ങിക്കുന്നത് ഇപ്പൊ നാലഞ്ചെണ്ണത്തെ വാങ്ങിക്കുന്നത് കുഴഞ്ഞതില്ലായിരുന്നല്ല, തീർച്ചയായിട്ടും ബിസിനസ് നടത്താനാണ്. ആ തരത്തിലുള്ള ആളുകളിൽ കച്ചവടക്കാരായിട്ട് നമുക്കാണ്, കച്ചവടമൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും. അച്ഛനും പറയുകയുണ്ടായി നമ്മൾ ബിസിനസ് നടത്തണം, പൈസ വേണം, ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, പൈസ വേണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന് ചില സമയങ്ങളുണ്ട്, ദൈവം ക്ഷണിക്കപ്പെട്ട സമയങ്ങളിലല്ല അത് ചെയ്യേണ്ടത്. അത് വലിയൊരു നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവ് തന്നെയാണ്. മൂന്നാമതായിട്ട് കല്യാണം, തീർച്ചയായിട്ടും കല്യാണം കഴിക്കുന്ന ആളുടെ സ്വാഭാവികമായിട്ട് അവരുടേതായ ഒരു എൻജോയ്മെന്റ് ഒക്കെ ഉണ്ട്, അത് തെറ്റൊന്നുമല്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ആ അതിനും അതിൻ്റെതായ ചില സമയങ്ങളും നിമിഷങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ദൈവം അതിനുവേണ്ടി കൊടുക്കുന്ന സമയങ്ങളും ഉപയോഗിച്ച് ദൈവത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളും എടുത്തുകൊണ്ട് സ്വന്തം ഉല്ലാസത്തിന് വേണ്ടി. ഇപ്പൊ കല്യാണത്തിന്റെ ഫീസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് എൻജോയ്മെന്റാണ്. അപ്പൊ ദൈവത്തെ പറഞ്ഞ് നമ്മൾ ലോകത്തിന്റെ എൻജോയ്മെന്റിലേക്ക് പോകുന്ന ആളുകളെ, അപ്പൊ കല്യാണത്തിന് വന്നിട്ട് പോയി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഈ ദൈവരാജ്യ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് വിസ്മരിച്ചുകൊണ്ട് ലോകത്തിന്റെ എൻജോയ്മെന്റിന് വേണ്ടി പോകുന്ന ആളുകളെ കുറിച്ച് ഇവിടെ പറയാം. ഇതിന് മൂന്നും അപകടം, സ്വാർത്ഥപരമായിട്ട് മണ്ണ് വെച്ച് താമസിക്കുകയും അതുപോലെ തന്നെ എന്താണ് കച്ചവട ദൈവത്തെ മറന്നുകൊണ്ട് ആരാധന മറന്നുകൊണ്ട് വീട്ടിൽ താമസിക്കുകയും ആരാധന മറന്നുകൊണ്ട് കച്ചവടം നടത്തുകയും ആരാധന ഉപേക്ഷിച്ചുകൊണ്ട് എൻജോയ്മെന്റിന് പോവുകയും ചെയ്യുന്ന കാറ്റഗറിപ്പെട്ട മൂന്നാളുകളെ പറ്റി അവിടെ പറഞ്ഞു. ശരിക്കും ഈ ഒരു ആശയം നിരവധി തവണ ഞാൻ പറഞ്ഞില്ല കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഡയമെൻഷനിൽ ചിന്തിക്കാൻ ഇടയാക്കിയത് അച്ഛനിൽ കൂടിയാണ്. തീർച്ചയായിട്ടും അത് വലിയൊരു ആശയമാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നതും അതേലുപരി നമ്മളെ ഭയപ്പെടുത്തുന്നതുമായ ചിന്തയാണ്. ദൈവരാജ്യത്തിന്റെ ഭക്ഷണം അത് എത്ര മഹത്വമേറിയതാണെന്നുള്ളത്. ഒരുപക്ഷെ നിത്യരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ഇരുന്ന് നമുക്കറിയാലോ വെളിപാട് ദിവസത്തിൽ നിരന്തരം കേൾക്കുന്നു അവനോടൊരു പന്തിക്കിരിക്കും എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം, അവനോടൊരു പന്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതിന്റെ ഒരു ബേസാണ് ഈ ലോകത്തിലെ വിശുദ്ധ കുർബാന, അതിന്റെ ബേസാണ്. കാരണം നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് എന്നാണ് പറയുന്നത്. ഹെവൻലി ഫീസ്റ്റ് ശരിക്കും വരാൻ പോകുന്ന ഹെവൻലി ഫീസ്റ്റിന്റെ ഒരു എർത്ത്ലി ഒരു അവസ്ഥയാണ്, സ്റ്റേജാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കുർബാന. അതിന്റെ മഹത്വം വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എൻജോയ്മെന്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ നഷ്ടമാകുന്നത് ഈ പറയുന്ന ദൈവത്തോടൊപ്പം ഇതാ പിന്നെ അവനോട് പന്തിയിലിരിക്കുന്ന വലിയ അവസ്ഥയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഏതായാലും അച്ഛൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗം നടത്തിയത് പിന്നെ ഞാനും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതായാലും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കേണ്ട വളരെ മനോഹരമായ വളരെ ശ്രേഷ്ഠമായ ഒരാശയം, പ്രത്യേകിച്ച് കാലത്തിനനുസൃതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ ആശയമാണ് പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി നമുക്ക് കേൾക്കാനായിട്ട് ഇടയായത്. തീർച്ചയായിട്ടും അത് ദൈവം തന്ന വലിയ അവസരമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു. എനിക്ക് അച്ഛനെ വലിയ വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല, പ്രിയപ്പെട്ട കൊച്ചമ്മയിൽ കൂടിയാണ് അച്ഛനെ പരിചയപ്പെടാനും ഇപ്പോഴ് മനസ്സിലാക്കാനും ഇടയായത്. തീർച്ചയായിട്ടും അതിന്റെ അങ്ങനൊരു സാഹചര്യം ഒരുക്കിയ കൊച്ചമ്മ തീർച്ചയായിട്ടും അതിനുള്ള അഭിനന്ദനം അർഹിക്കുന്നു. കൊച്ചമ്മയുള്ള സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അച്ഛനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇടവക ശുശ്രൂഷയിലും ഇതുപോലെ ജനങ്ങളെ പിടിച്ചിരുത്തുന്ന ആശയങ്ങൾ പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം വേദപുസ്തക ചിന്തകളെ വ്യാഖ്യാനിക്കാനുള്ള അച്ഛന്റെ കഴിവ് അത് കൂടുതലായി അച്ഛനിൽ കൂടി വളർന്നു വന്ന അനേകർക്ക് ഇടവകയിലും സഭയിലും ഒക്കെ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛനാണ് പേരുകൾ വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഒരു പേര് നിങ്ങളുടെ ഭാഗം ഓർപ്പെടുത്തുന്നുണ്ട്. ഒരു നൈനു എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, കോളേജ് അധ്യാപകൻ, 47 വയസ്സ്, സ്റ്റിൽ സെയിം കണ്ടീഷനിലാണ് അദ്ദേഹം പോകുന്നത്. ഒരു മാറ്റവുമില്ല, ചലനമൊന്നുമില്ല, ജസ്റ്റ് കണ്ണ് മാത്രം മൂവ് ചെയ്യുന്നു. കുടുംബങ്ങളൊക്കെ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അദ്ദേഹത്തെ ഓർക്കുക. അതുപോലെ തന്നെ ബാക്ക് സർജറി കഴിഞ്ഞ കോശി സംഘച്ചനെ ഓർത്ത് ആഡം ആൻഡ് സോഷമ്മ, ജോഷുവ, അന്നമ്മ കുര്യൻ, അന്നമ്മ വർഗീസ്, ജോൺസൺ, ടോബി, സോജൻ, സാറാമ വർഗീസ്, ബീന, റേച്ചൽ സ്കറിയ, ഫാദർ ജോർജ് കോശി, ഫാദർ പൈങ്ങോളി അച്ഛൻ, സോനു, ആലിസ് ജോസഫ്, മോളി, സേറ, ടോബി, ജിമ്മി, സാറാമ, ജോയൽ ജോജി, മാത്യു, ഫാൻസി, ലളിത, പീറ്റർ, ലോറൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭാനസിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്ക് നടത്തണം.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്നാനത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽത്തന്റെ കരുണയമനോടനെ കൊണ്ടായിരിക്കട്ടെ. അമ്മീൻ. കരുണ്യവാനും മനുഷ്യസ്നേഹിയുമായ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട്, ഈ നല്ല മധ്യാഹ്നത്തിനായിട്ട്, ഈ ദിവസത്തിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളിതുവരെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എന്റെ സർവാന്തരഭൂമി വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എന്റെ ഉപകാരങ്ങൾ മറക്കരുത്. കർത്താവെ, ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട് കർത്താവെ, ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും വാക്കിലും പ്രവർത്തിച്ച ചിന്തയിലൊക്കെ ഞങ്ങൾ തെറ്റിപ്പോകുന്നവരാണ്. അവിടുന്ന് മഹാകാരുണ്യവാനും മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നതിനുമായ സ്നേഹസമ്പന്നനായ ദൈവമാകുന്നല്ലോ. സർവ്വലോകത്തോടും അവിടുന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശേഷിക്കുന്ന ആയുസിന്റെ ഓരോ നിമിഷവും ഓരോ ദിവസവും അവിടുത്തോട്ട് കൂടുതലായിട്ട് അടുത്ത് ജീവിക്കാൻ, നിങ്ങളുടെ സ്നേഹത്തിൽ നിറയുവാൻ, അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ ആചരിപ്പാൻ, അവിടുത്തെ മക്കൾ എന്നുള്ള ഏറ്റവും നല്ല അഭിമാനത്തോടെ ജീവിപ്പാന്റെ കോണ് ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ തിരുവക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നു എന്നുള്ള ബോധ്യത്തോടെ ആ സ്നേഹത്തിൽ കൂടുതൽ കൂടുതൽ നിറഞ്ഞു നിൽപ്പാന്റെ കോണ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അകന്നു പോകുന്നവരല്ല, വീണ്ടും വീണ്ടും അടുത്തു നിൽക്കുവാന്റെ കോണ് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് യുദ്ധം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുകയാണല്ലോ. യുക്രൈനും ചൈനയും തമ്മിലുള്ള യുദ്ധവും, ഇപ്പോൾ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അനേകം അനേകം നിരപരാധികൾ കൊല്ലപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. കർത്താവേ, ഇസ്രായേൽ ചെയ്യുന്നതും ഹമാസ് ചെയ്യുന്നതും നീതീകരിക്കാൻ കഴിയാത്ത ക്രൂരതകളുണ്ട് അതിൽ. യുദ്ധത്തിന്റെ നീതി പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സമയമാണല്ലോ കർത്താവേ. സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും യാതൊരു വ്യത്യാസവുമില്ലാതെ പീഡിപ്പിക്കപ്പെടുകയും വേദനിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ മനുഷ്യ മനസാക്ഷി മരവിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. വേഗത്തിൽ കർത്താവ് അതിനൊക്കെ പരിഹാരവും അറുതിയും എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധം യാതൊരു പ്രശ്നങ്ങളുടെയും പരിഹാരമല്ല എന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും വിവേകവും ലോകരാജ്യങ്ങൾക്ക് രാഷ്ട്ര നേതാക്കന്മാർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മതങ്ങൾ തമ്മിൽ സ്പർദ്ധയില്ലാതെ, മത തീവ്രതയില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്താനും എല്ലാവരോടും സൗഹാർദ്ദമായി പെരുമാറുവാനും ആ കോഎക്സിസ്റ്റിംഗ് എന്നുള്ള ആ തത്വത്തിൽ എല്ലാവർക്കും ഇടം കൊടുക്കുവാൻ, എല്ലാവരെയും ുള്ള കൃപയും മനസ്സും എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൽ നിന്റെ സമാധാനവും ശാന്തിയും വാഴുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭകളിൽ കർത്താവേ നിന്റെ സമാധാനവും ശാന്തിയും വാഴുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും കർത്താവേ അസ്വസ്ഥമായ അന്തരീക്ഷം ഭവനങ്ങളിലും ഇടവകളിലും സഭകളിലും ലോകം മുഴുവനും കർത്താവേ അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണല്ലോ. അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്ന്. ആ ലോകം തരുവാൻ, ലോകത്തിന് തരുവാൻ കഴിയാത്തതും ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്തതുമായിട്ടുള്ള ആ ശാശ്വതമായ സമാധാനത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഇടവകളെ, ഞങ്ങളുടെ സഭകളെ, ലോകത്തെ മുഴുവനും വ്യക്തിജീവിതങ്ങളെ ഒക്കെയും അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണവാന കർത്താവെ, പ്രത്യേകമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായും മാനസികമായും ക്ലേശമനുഭവിക്കുന്നവർ, പലവിധമായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ ഭവനങ്ങളിലും ആശുപത്രികളിലും റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ ആയിട്ട് കഴിയുന്ന അനേകർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, കർത്താവെ ക്യാൻസർ രോഗികളുണ്ട്, എയ്ഡ്സ് രോഗികളുണ്ട്, ആർത്രൈറ്റിസും ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും ഒക്കെയുള്ള അനേക ആളുകളുണ്ട് കർത്താവെ. കിഡ്നി പേഷ്യൻസ് ഉണ്ട്, പലവിധത്തിലുള്ള ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ചികിത്സിപ്പാൻ വകയില്ലാതെ വിഷമിക്കുന്നവർ, ആരും സഹായിപ്പാനും ശുശ്രൂഷിപ്പാനും ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അങ്ങനെ അനേകം വിധത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ ദാഹസമാക്കിയിരുന്നവർ താവെ, രോഗികളെ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മെഡിക്കൽ ടീമിനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കർത്താവ് അവർക്ക് ശക്തിയും ബലവും ജ്ഞാനവും പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താവെ. ഇപ്പോൾ ഇവിടെ പേരുകളോർക്കപ്പെട്ട എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, അതുപോലെ തന്നെ അതിതീവ്രമായ രോഗങ്ങളാൽ ഒരുപക്ഷെ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പല രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, അവരെയും അവരെ ഓർത്ത് വിഷമിക്കുന്ന കുടുംബാംഗങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ ശാശ്വതമായ സമാധാനം, നിത്യമായ ശാന്തി അവരുടെ ഹൃദയങ്ങളെ അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനമില്ലാത്തവര്, അതുപോലെ തന്നെ വിവാഹം കഴിയുവാൻ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന അനേക ദമ്പതിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൽ വൈദിക ദമ്പതിമാരും പലരുണ്ട് കർത്താവെ, രക്തത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. മക്കൾ ദൈവത്തിന് ദാനമാകുന്നു, ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലമാകുന്നു നിങ്ങൾ അറിയുന്നു കർത്താവെ. അതിനുവേണ്ടി അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രാർത്ഥന സംഗമത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഭിനന്ദ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകം ജാതിയും കുടുംബവും എല്ലാം വിട്ട് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം, കത്തയിലെ പ്രസിദ്ധ കാതോലിക്ക ബാവായെയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ഷമാഷിമാരെയും വൈദ്യ വിദ്യാർത്ഥികളെയും അവരുടെ അധ്യാപകരെയും സുവിശേഷ പ്രവർത്തകരെയും മിഷണറിമാരെയും ആധ്യാത്മിക സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും അൽമായ നേതാക്കന്മാരെയും എല്ലാം ഒത്തു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ സഭയുടെ അൽമായ ട്രസ്റ്റി റോണി റോയിസിനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ നേതൃത്വം നൽകുന്ന രാജേഷ് അച്ഛനെയും ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും മറ്റ് ചെറുതും വലുതുമായ എല്ലാ സംഭാവനകളും ഇതിനുവേണ്ടി ചെയ്യുന്ന എല്ലാവരെയും, ഇത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഇടവുകളെയും ഈ ഭദ്രാസനത്തിന് മുഴുവനായും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമായ കർത്താവെ, വീണ്ടും ഞങ്ങൾ കേട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ക്ഷണിക്കപ്പെട്ട വ്യക്തികളാണ് ഞങ്ങൾ. ദൈവരാജ്യത്തിന്റെ സന്തോഷം ആസ്വദിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു ഞങ്ങളുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. വിളിച്ചവനോടുള്ള ആദരവ്, വിളിച്ചവനെ അനാദരിക്കാതെ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്നും ക്ഷണിക്കപ്പെട്ടവരാണെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ സന്തോഷം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ഓരോ ദിവസം ജീവിപ്പാൻ സഹായിക്കണമേ. ആ വിളിച്ചവനെ അനാദരിക്കാതെ, ആ വിളിയെ നിരസിക്കാതെ ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുവാൻ, ഞങ്ങളുടെ ലൗകികമായ മാർഗങ്ങളിലേക്ക്, ഞങ്ങളുടെ സുഖങ്ങളിലേക്ക്, സ്വകാര്യ സുഖങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകാതെ കർത്താവെ, നിന്റെ വിളിക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ തന്നെ ഒരുക്കുന്നവരാക്കി തീർക്കുവാൻ തക്ക വണ്ണം ആ ദൈവരാജ്യത്തിന്റെ ആസ്വാദനം അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജസ്റ്റിൻ ജോയിനെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും അച്ഛന്റെ കുടുംബത്തെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന കട്ടച്ചുട സെന്റ് മേരീസ് ഇടവകയെയും അതിനാവശ്യമായ നേതൃത്വം കൊടുക്കാനുള്ള കഴിവും ശേഷിയും ശേംഷയും ആ പ്രിയപ്പെട്ട അച്ഛൻ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനിലൂടെ ലഭിച്ച ആ ഈ വലിയ സന്ദേശം ഞങ്ങൾ ഉൾക്കൊണ്ട് കർത്താവെ ആത്മീയമായി വളരുവാണ്ട് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെയും അടിമകളായി കുടുംബങ്ങൾ നശിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനം നശിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, തലമുറകൾ നശിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെയുമോ കർത്താവെ, എല്ലാത്തിനും ഒരു അറുതി വരുത്തുവാൻ, പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. ഇദ്ദേഹങ്ങളെ എല്ലാവരെയും വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെയും ഏതൊക്കെ സ്ഥാനത്ത് സംബന്ധിക്കാൻ കഴിയാതെ പോകുകയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നന്മകൾ കൂടെ നിറയ്ക്കുന്നത് ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളുടെ ആത്മാക്കളെ അബ്രഹാമി മടികളിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവൻ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഹൃദ്യമായ സന്ദേശം നൽകി ബഹുമാനപ്പെട്ട അജസ്റ്റൻ അച്ഛനോട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹകരമായ തിരുവന്തപുരം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കുടിവരവിനെ അനുഗ്രഹകരമായി ഒതുക്കുന്ന ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എന്നെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവസ്ഥനെ ഓർക്കുന്നു. കൂടുതലായ ആളുകളുടെ പങ്കാളിത്തവും അതിലൂടെ ദൈവനാമത്തെ ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള നല്ല അവസരം ഉണ്ടാകുമെന്നൊക്കെയാണ് ഒരുങ്ങാം. എല്ലാ ദൈവകൃപയും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആശീർവാദത്തിനായിട്ട് പ്രത്യേകമായിട്ട് തലകളെ വണക്കും. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരുടെ കൂടെയും നേതൃത്വം നൽകുന്ന എല്ലാവരുടെ കൂടെയും പങ്കാളികളാകുന്ന എല്ലാവരുടെ കൂടെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും, രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിലും ബലവിധമായ ഭാരങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടു കൂടിയും സഭയോടും സമൂഹത്തോടും ലോകത്തോടു കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയില് നേർത്ത് നൽകുകയും സംബന്ധിക്കുകയും ചെയ്ത എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് എപ്പോഴും ഇതിന് ആത്മീയ ഊർജ്ജം പകർന്നുതന്ന് നമ്മൾ നടത്തുന്ന തിരുമനസ്സിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ വിദൂരത്തിലിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നല്ല ദൈവവചനത്തിൽ കൂടി ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട ജസ്റ്റിൻ അനിയനച്ചനോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛനും അച്ഛന്റെ കുടുംബത്തെയും ഇടവകയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴേക്കും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയിലുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വൈദികരെയും, പൊന്നിയ മാമനച്ചൻ, വി ശി പരീക്ഷൻ, ഐസബി പ്രകാശച്ചൻ, സക്രിയ റബ്ബാച്ചൻ, പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വത്തെ പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ സ്നേഹം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അച്ഛനെ കണക്ട് ചെയ്ത് തന്ന സാലിക്കച്ചുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമാൻഡി, അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത സ്റ്റേറ്റ് ചോദനയുള്ള പ്രിയപ്പെട്ട മാനോജ്, അല്പമായി അധികമായും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനമ്പ്രാൻ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.